You're with SBS Radio.
ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് അടുത്തിടെ പുറത്തിറങ്ങിയ മൗണ്ടൻ അഗ്രികൾച്ചറിനെക്കുറിച്ചുള്ള പുസ്തകം തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് പെർത്തിൽ നിന്നുള്ള മലയാളിയായ കൃഷിശാസ്ത്രജ്ഞൻ പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖാണ്. ഈ പുസ്തകത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും കേരളത്തിലുള്ള മലയോര പ്രദേശങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ നടപ്പിലാക്കാം എന്നുള്ള നിർദ്ദേശങ്ങളും SBS മലയാളവുമായി പങ്കുവയ്ക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖ്. നമസ്കാരം പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖ്, SBS റേഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
നമസ്കാരം ഡെലീസ്.
പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖ്, മൗണ്ടൻ അഗ്രികൾച്ചർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹാർനസിംഗ് സീറോ ഹംഗർ ഇൻ ഏഷ്യ എന്ന പുസ്തകം ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ മൂന്ന് എഡിറ്റർമാരിൽ ഒരാൾ താങ്കളാണ്. ഇത് ഈ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? എന്താണ് ഈ പുസ്തകം എന്നുള്ളത്?
ഇത് എഫ്എയുടെ റീജിയണൽ ഓഫീസ് ഉണ്ട് ഈ ബാങ്കോക്കിൽ. അത് റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക്. അവരായിട്ട് ഞാൻ കുറെ കാലമായി കൊളാബറേറ്റ് ചെയ്യുന്നു. യുണൈറ്റഡ് നേഷൻസിന്റെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ പൾസസിന്റെ അംബാസിഡർ ആയതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ഒരു വർക്ക്ഷോപ്പ്, ഇന്റർനാഷണൽ വർക്ക്ഷോപ്പ് ആൻഡ് റീജിയണൽ എക്സ്പെർട്ട് കൺസൾട്ടേഷൻ ഓൺ മൗണ്ടൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, അത് ഫുഡ് സെക്യൂരിറ്റിയും ന്യൂട്രീഷൻ ഗവർണൻസും ആയിട്ട് നമ്മൾ ബെയ്ജിങ്ങിൽ 30th October to 2nd November 2018 ഓർഗനൈസ് ചെയ്തിരുന്നു. ആ ഓർഗനൈസിൽ ഞാനൊരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അപ്പോൾ ആ ഓർഗനൈസ് ചെയ്തപ്പോൾ നമ്മൾ 9 countries, ആ എഫ്എയുടെ ടാർഗറ്റ് കൺട്രീസ് ഉണ്ട്, അത് സീറോ ഹംഗർ ഇനീഷ്യേറ്റീവിന് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കൺട്രീസ്: 1 ഭൂട്ടാൻ 2 നേപ്പാൾ 3 മ്യാൻമാർ 4 കംബോഡിയ വിയറ്റ്നാം ലാവോ പി ഡി ആർ ഇന്ത്യ. ഇന്ത്യയിൽ മോസ്റ്റ്ലി ഫോക്കസിംഗ് ഓൺ ദ നോർത്ത് ഈസ്റ്റേൺ ഹിമാലയാസ് ആൻഡ് ഓൾസോ കാശ്മീർ, പിന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള കീ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മുടെ അവിടെ ബെയ്ജിങ്ങിൽ ഇൻവൈറ്റ് ചെയ്തു. എന്നിട്ട് അവരെ ഷെയർ ദെയർ ഇൻസൈറ്റ്സ്, എന്തൊക്കെയായിരുന്നു കൺസ്ട്രെയിൻസ്, ഗ്യാപ്സ് എന്താണ്, പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഫേസ്ഡ് ബൈ ഈ മൗണ്ടൻ അഗ്രികൾച്ചർ, എന്താണ് ഓപ്പർച്യൂണിറ്റീസ്. മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൗണ്ടൻ അഗ്രികൾച്ചറിലെ ആളുകൾ ഇപ്പം വേൾഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 25% ഓഫ് ദി എർത്ത് ലാൻഡ് സർഫസ് ഈസ് കവേർഡ് ബൈ മൗണ്ടൻസ്. അവിടെ ഒരു ക്ലോസ് ടു 1 ബില്യൺ പീപ്പിൾ ലിവ് ഇൻ ദ വേൾഡ്. പിന്നെ ഏഷ്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40% ഓഫ് ദ മൗണ്ടൻ പോപ്പുലേഷൻ ആർ ഇൻ ദ ഡെവലപ്പിംഗ് ട്രാൻസിഷൻ കൺട്രീസ്, അതായത് അറൌണ്ട് 300 to 400 million പീപ്പിൾ ആർ ഇൻ ദിസ് റീജിയൻ. സം ഓഫ് ദം ആർ ഫേസിങ് വെരി സിഗ്നിഫിക്കൻറ്റ് ചലഞ്ചസ്, ഫുഡ് സെക്യൂരിറ്റി, സഫറിങ് ഫ്രം ക്രോണിക് ഹങ്കർ. അതാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ഐഡൻറ്റിഫൈ കൺസ്ട്രെയിൻസ് ആൻഡ് ഗ്യാപ്സ്, പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഓൺ മൗണ്ടൻ അഗ്രികൾച്ചർ ടുവേർഡ്സ് ഹങ്കർ റിഡക്ഷൻ ആൻഡ് സീറോ പവർട്ടി, എല്ലാ കാര്യങ്ങളും ഒരു ബുക്കാക്കി പ്രസിദ്ധീകരിച്ചു. പിന്നെ അതിലൊരു എക്സിക്യൂട്ടീവ് സമ്മറിയും പിന്നെ ഒരു 6 recommendations നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്.
ഇതിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മൗണ്ടൻ അഗ്രികൾച്ചറിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് നൽകുന്നത്?
അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മൗണ്ടൻ അഗ്രികൾച്ചറിൽ കോമൺ ആയിട്ട് ചില ചാലഞ്ചസ് ഉണ്ട്. അതിപ്പോ വൾണറബിലിറ്റി, ഇൻആക്സസബിലിറ്റി ആൻഡ് മാർജിനാലിറ്റി പ്രോബ്ലംസ്, ഈ ബയോളജിക്കൽ, ഫിസിക്കൽ, ടെക്നിക്കൽ, സോഷ്യോ എക്കണോമിക് ആൻഡ് പോളിസി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് കോമൺ ആണ്. പിന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഡിമാൻഡ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഡിമാൻഡ് ഫ്രം നാഷണൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ്സ് കൊണ്ട് പലതും മോണോകൾച്ചർ പ്രോഗ്രാമിലോട്ട് പോവുകയാണ്. പണ്ട് പല ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു മൗണ്ടൻ ഏരിയയിൽ. ഇപ്പം പലതും അത് വെട്ടിയിട്ട് ഒന്നിലെ തേയില തോട്ടങ്ങളാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോണോകൾച്ചറിലോട്ട് കമോഡിറ്റി ഡ്രിവൻ, കമേഴ്ഷ്യൽ ഡ്രിവൻ അതായിട്ടുണ്ട്. അപ്പോൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലാൻഡ് റിസോഴ്സസ്, പിന്നെ കൂടാതെ പോപ്പുലേഷൻ പ്രഷർ, പല സ്ഥലത്തും ജനങ്ങൾ മലയോരത്തോട്ട് കുടിയേറി പാർത്ത് അവിടെ ജനറൽ പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ട്. പിന്നെ അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എക്കണോമിക് ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. ഇപ്പം താഴ്വരകളിലും സിറ്റികളിലൊക്കെ ആണെങ്കിൽ പല മാർഗങ്ങളുണ്ട്. അപ്പോൾ അവർ ആകെപ്പാടൊരു വിഷ്യ സൈക്കിളിലാണ്. പിന്നെ അവിടെ നിന്ന് ചില ആളുകൾ ഔട്ട് മൈഗ്രേഷൻ നടത്തുന്നുണ്ട്, മലയോരത്തു നിന്ന് താഴോട്ട് വരിക. അപ്പോൾ പണ്ടത്തെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടാക്കിയത് നെഗ്ലക്ട് ചെയ്ത് പോവുക. പിന്നെ ലാൻഡ് അബാൻമെൻ്റ് ഉണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറയും, അതായത് ഫോറസ്റ്റ് അങ്ങോട്ട് കത്തിക്കും. കത്തിച്ചു കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം 6 വർഷമൊക്കെ കൃഷി ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അവർ വേറെ സ്ഥലത്ത് പോയി പോവും. അതൊക്കെ ഈ പലതുകൊണ്ടും വശങ്ങളുണ്ട്. പിന്നെ ഈ പരമ്പരാഗതമായിട്ട് കൃഷി രീതികൾ പ്രാക്ടീസ് ചെയ്തിരുന്നത് ടെറസസും അതൊക്കെ മാറിയിട്ട് ചില മോഡേൺ ഇഷ്യൂസും ലാർജ് സ്കെയിൽ എക്സ്പാൻഷനും വന്ന് അത് ഇക്കോസിസ്റ്റത്തിന് വളരെയധികം ബാധിച്ചു.
അപ്പൊ
ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി പലതും ഞാൻ പറഞ്ഞത് കേരളത്തിൽ അപ്ലിക്കബിൾ ആണ്. അപ്പൊ കേരളത്തിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. വെസ്റ്റേൺ ഗട്സ് വാസ് മെൻഷൻഡ്, ഇന്ത്യയിൽ നിന്ന് വന്നുള്ള റെപ്രസെന്റേറ്റീവ് വെസ്റ്റേൺ ഗട്സ് ഉണ്ട്, അതൊരു ഫ്രജൈൽ ഇക്കോസിസ്റ്റമാണെന്നും അതിനും ചില വ്യത്യാസങ്ങളുണ്ട് എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ നിന്ന് ഈ മീറ്റിംഗിലും.
ഇപ്പോൾ പ്രൊഫസർ കദംബോത്ത് സിദ്ദിഖ് പറഞ്ഞതിൽ ഇപ്പോൾ മോണോകൾച്ചർ പ്ലാന്റേഷന്റെ കാര്യം ഇപ്പോൾ എടുത്തു പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെയധികം പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അവിടെ പ്രളയമുണ്ടായ അതോടനുബന്ധിച്ച് ഉരുൾപൊട്ടലുണ്ടായി. ഇതെല്ലാം അവിടുത്തെ മുൻപ് നൽകിയിരുന്ന പല റിപ്പോർട്ടുകളും അവഗണിച്ചതിൻ്റെ പേരിലാണെന്നുള്ളൊരു ചർച്ച വളരെ സജീവമായിരിക്കുന്ന ഒരു സമയമാണിത്. പ്രത്യേകിച്ച് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ വളരെയധികം ചർച്ച ചെയ്യുന്നൊരു സമയമാണിത്. ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പറഞ്ഞ ചൂണ്ടിക്കാട്ടിയ ലാർജ് സ്കെയിൽ ഷിഫ്റ്റ് ടു കൾട്ടിവേഷൻ ഓഫ് സോയിൽ ഇറോഡിങ് മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ടീ കോഫി കാർഡമം റബ്ബർ എന്നിവ വളരെയധികം നാശത്തിന് കാരണമാകാമെന്ന് അതിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഇപ്പോൾ വെസ്റ്റേൺ ഗാഡ്സിനെ ബാധിക്കാമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖും ചൂണ്ടിക്കാട്ടിയത് മൗണ്ടൻ അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുള്ളത് തന്നെയാണ്. എന്താണ് ഇതേക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പുസ്തകം തയ്യാറാക്കിയപ്പോൾ, പ്രത്യേകിച്ച് ഒരു കേരളത്തിലെയും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗാഡ്സിൻ്റെയും ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ?
ഞാൻ ഐ ഹാവ് ടു അഡ്മിറ്റ് ഐ ഹാവ് ഇൻ റെഡ് ദ റിപ്പോർട്ട് ഓഫ് ഡോക്ടർ മാധവ് ഗാഗിൾ, ബട്ട് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇപ്പോൾ കേരളത്തിലെ ലാൻഡ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 48% ഓഫ് ദ ടോട്ടൽ ലാൻഡ് ഏരിയ ഈസ് കംസ് അണ്ടർ മൗണ്ടൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ബാക്കി പ്ലെയിൻസും പിന്നെ ക്ലോസർ ടു ദ കോസ്റ്റൽ ഏരിയ ആണ്. അതിൽ തന്നെ ഇപ്പോൾ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 52% ഓഫ് ദി ഏരിയ ഈസ് അണ്ടർ ഫോറസ്റ്റ്. സോ വി മസ്റ്റ് റിമെമ്പർ കേരളത്തിലെ 35 മില്യൺ പോപ്പുലേഷൻ ഉണ്ട്, പണ്ടത്തേലും വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ദർ ഇസ് എ പ്രഷർ ഓൺ ലാൻഡ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ഈ കേരളത്തിലെ നോക്കിക്കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ ഗാട്സ് ഈസ് എ വെരി വെരി യുണീക്ക് ജിയോഗ്രഫി ജിയോളജി ആണ്. അത് വളരെ ഇതാണ്. അതിൽ വളരെയധികം ഫ്രജൈലായിട്ടുള്ള പല ഹോട്ട്സ്പോട്ട്സും ഉണ്ട്. ഹോട്ട്സ്പോട്ട് മീൻസ് ദേ ഇഫ് യു സ്റ്റാർട്ട് ഫോർ എക്സാമ്പിൾ മൈനിങ് ഫോർ റോക്സ് ആൻഡ് ഈ പാറ പൊട്ടിക്കാലും പിന്നെ അതേമാതിരിനെ ഓവർ കൾട്ടിവേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദെൻ അവർ ജിയോളജി ഈസ് എഫക്റ്റഡ് ആൻഡ് ഹോൾ വാട്ടർ റീചാർജ് വിൽ ബി എഫക്റ്റഡ്. ദെൻ നാച്ചുറലി യു ആർ ഗോയിങ് ടു ഗെറ്റ് ഈ ലാൻഡ്സ്ലൈഡ്സ് ഉണ്ടാവും, ഉരുൾപൊട്ടലുണ്ടാവും. ഇപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഡെഫിനറ്റ്ലി ഹാപ്പനിങ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് ഗ്ലോബലി ആൻഡ് ഓൾസോ ഇൻ ദ ട്രോപ്പിക്കൽ ഏരിയാസ്.
മലയോര പ്രദേശങ്ങളിലെ കൃഷിരീതികളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പുറത്തിറങ്ങിയ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് SBS മലയാളത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കൃഷിശാസ്ത്രജ്ഞൻ പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖാണ് വിവരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്?
ഇപ്പൊ കേരളത്തിൽ തന്നെ വയനാട്, ഇടുക്കി, കൊല്ലം ഈ ഡിസ്ട്രിക്റ്റിലാണ് അധികവും നമ്മുടെ ഫോറസ്റ്റും മൗണ്ടനും ഏരിയാസ് ഉള്ളത്. ഇപ്പൊ വയനാടിൽ തന്നെ ഒരു ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് 12,000 hectares ഓഫ് ഫോറസ്റ്റ് ഹാസ് ബീൻ ഗോൺ. ഇൻ ജനറൽ വി ഹാവ് സ്റ്റിൽ ഗോട്ട് ലോട്ട് ഓഫ് ഫോറസ്റ്റ്. ഇപ്പോൾ ഫോറസ്റ്റ് ക്ലിയറൻസ്, പിന്നെ ഈ സോപ്പ് കട്ട് ചെയ്തിട്ട് വലിയ വലിയ ബിൽഡിങ്സ് വരിക, പരമ്പരാഗതമായി ചെയ്തിരുന്ന കൃഷി രീതികൾ മാറ്റി മോഡേൺ കൃഷി രീതികൾ കൊണ്ടുവരിക, ട്രൈ ടു മേക്ക് ഇറ്റ് വെരി കമേഴ്ഷ്യൽ ആൻഡ് ലാർജ് സ്കെയിൽ, ഇത് പറ്റില്ല. വി ഹാവ് ടു ഹാവ് ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾ ചെയ്തതും കുറച്ച് മോഡേണും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മുടെ നാടിനും നമ്മുടെ സോയിലിനും അനുയോജ്യമായി ചെയ്യുക. ചില സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഇതുണ്ടല്ലോ, ഇപ്പൊ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ അതൊക്കെ എപ്പോഴെപ്പോഴും നമ്മൾ കിളച്ചിതാക്കുന്നതാണ്. അതിപ്പോ ആ ചില സ്ഥലത്ത് നമുക്ക് നടക്കാൻ പറ്റാത്ത ചെയ്യാൻ പാടില്ല. കാരണം ലോസ് ഓഫ് ലൈഫ്, ലോസ് ഓഫ് പ്രോപ്പർട്ടീസ് ഹാസ് ഗോയിങ് ടു ഹാപ്പൻ.
പ്രൊഫസർ കദംബോൾ സിദ്ദിഖ്, ഇനി വിദഗ്ധരുടെ ഒരു സഹായം ഈ രംഗത്ത് കൂടുതലായി ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? കാരണം കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് കൂടുതലായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ടത്?
ഈ മൗണ്ടൻ അഗ്രികൾച്ചർ, മൗണ്ടൻ ഇക്കോസിസ്റ്റം ഇറ്റ്സെൽഫ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. അതിനെപ്പറ്റി പഠിക്കാനും ഭാവി തലമുറകളെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു സെന്റർ ഓഫ് എക്സലൻസ് അർജന്റ്ലി നീഡഡ് ഇൻ കേരള. ഐ നോ ദർ ഈസ് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, ദർ ഈസ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ്, ഫോറസ്ട്രി ഒക്കെ ഉണ്ടെങ്കിലും നോ വൺ ഈസ് ഫോക്കസിംഗ് ഓൺ ദാറ്റ് ഏരിയ. ഐ തിങ്ക് വി നീഡ് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിങ്, ലൈക്ക് ഐ ഐ ടി എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ ഒരു മൗണ്ടൻ ഇക്കോസിസ്റ്റം ഓഫ് ദ വെസ്റ്റേൺ ഗാർഡ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സെന്റർ, ഹൈ കാലിബർ സെന്റർ. അതിൽ റിസർച്ച്, ട്രെയിനിങ്, പിന്നെ പോളിസി ഡെവലപ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ, നോട്ട് ജസ്റ്റ് അബൌട്ട് തിയറി, അത് നമ്മൾ നോക്കാം. എന്നിട്ട് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കൊളാബറേഷൻ. എന്റെ നിർദ്ദേശത്തിൽ ഒരു ഹൈ കാലിബർ സെന്റർ ഓഫ് എക്സലൻസ് ഇസ് നീഡഡ്. ദാറ്റ് സെന്റർ ഓഫ് എക്സലൻസ് നോട്ട് ഓൺലി ഈ ഇത് മാത്രമല്ല, ഹെൽത്ത് ആസ്പെക്ട്, ഇവിടെയൊക്കെ പല പല രോഗങ്ങൾ വരുന്നുണ്ട്, എല്ലാം കൊണ്ട് അതൊരു ഇന്റഗ്രേറ്റഡ് സെന്റർ ആയിരിക്കണം. ഫോറസ്ട്രി മാനേജ്മെന്റ്, ജിയോളജി, വാട്ടർ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ്, ഹെൽത്ത്, ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് വേണ്ടത്. അല്ലാതെ ഒരു ഗ്രൂപ്പ് വന്ന് ഒരു സാധനം ചെയ്തിട്ട് വേറൊരു ഗ്രൂപ്പ് വന്ന് ചെയ്യാതിരിക്കുക, അതിന് വെരി വെരി മച്ച് ടു ബി തോട്ട്.
അപ്പോൾ ഒരു സെന്റർ ഓഫ് എക്സലൻസ് അത്യാവശ്യമാണെന്നാണ് പ്രൊഫസർ കദംബോൾ സിദ്ദിഖ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്.
അതെ, ആ സെന്റർ ഓഫ് എക്സലൻസ് വെറുതെ ഇങ്ങനെ നാമത്തിൽ ഒരു ആൾക്കാരെ കൂട്ടി അല്ലെങ്കിൽ ഒരു ബോർഡ് ഉണ്ടാക്കി, അതിനല്ല. ഇറ്റ് ഹാസ് ടു ബി അബ്സല്യൂട്ട്ലി ആക്റ്റീവ്, നല്ല ക്ലിയർ ചാർട്ടറും ക്ലിയർ ടേംസ് ഓഫ് റെഫറൻസും, നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സും സയന്റിസ്റ്റിനെയും പോളിസി മേക്കേഴ്സിനെ ഒക്കെ കൊണ്ടുവന്ന ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിൽ നമ്മൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ അതൊരു ലോങ് ടേം എന്താ പിന്നെ സൊല്യൂഷൻ, പിന്നെ നമ്മൾ അടുത്ത തലമുറകൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിപ്പിക്കാനും. ഇപ്പോൾ ഈ പാഠപുസ്തകങ്ങളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ ഒന്ന് നോക്കിയാൽ ഈ മൗണ്ടൻ ഇഷ്യൂസിനെ കുറിച്ച് അധികം പഠിപ്പിക്കുന്നില്ല. ഞാനും കേരളത്തിൽ പഠിച്ചതാണ്, ഡൽഹിയിൽ നിന്നാണ് എൻ്റെ ഇത് കഴിഞ്ഞത്. ഞങ്ങളൊന്നും ഒരു കാര്യമായിട്ട് ഈ മൗണ്ടൻ സിസ്റ്റത്തിനെ പറ്റി അധികം പഠിച്ചിട്ടില്ല. ഓക്കെ, മൗണ്ടൻ ക്രോപ്സ് ഉണ്ട്, കാർഡംസ്, സ്പൈസസ്, അതൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് പഠിപ്പിക്കുന്നില്ല. സോ ദർ ഇസ് ലോട്ട് ഓഫ് റിസോഴ്സസ് നീഡഡ്.
എന്തായാലും ഇത്രയും നേരം പ്രൊഫസർ കദംബോൾ സിദ്ദിഖ് ഇതിന്റെ വിശദാംശങ്ങൾ എസ് ബി എസ് മലയാളവുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു ടെലിസ്, താങ്ക് യു.
Enjoy more stories in your language by visiting sbs.com.au.